ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. മഹാവൈദ്യനായ ഡോക്ടർ പി കെ വാര്യരുടെ ശതപൂർണിമ ആഘോഷവേള കഴിഞ്ഞ് അധികം നാളുകളായില്ല. തുളുമ്പാത്ത വൈദ്യസമ്പത്തിന്റെ, അളവറ്റ കാരുണ്യത്തിന്റെ, ആത്മസമർപ്പണത്തിന്റെ, സത്യസന്ധമായ ജീവിത ദർശനത്തിന്റെ, സ്നേഹം കൊണ്ടുള്ള, സ്നേഹം മാത്രമുള്ള തൂവൽ സ്പർശത്തിന്റെ എല്ലാം പ്രതീകമായിരുന്നു ഡോക്ടർ പി കെ വാര്യർ. അദ്ദേഹത്തിന്റെ 100-ാം പിറന്നാൾ ആഘോഷവേളയിൽ ഹിറ്റഫമ്മും ഒരു സ്പെഷ്യൽ ന്യൂസ് തയ്യാറാക്കിയിരുന്നു. അതിനുമപ്പുറം മറ്റെന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചാൽ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരു ജീവിതമായിരുന്നു ഡോക്ടർ പി കെ വാര്യരുടേത്. ഇന്ന് കോട്ടക്കൽ എന്നത് ഒരു നാടിന്റെ മാത്രം പേരല്ല. ആയുർവേദം അറിയപ്പെടുന്നത് കോട്ടക്കലിലൂടെയാണ്. അതൊരു സ്ഥാപനമാണ്, ആയുർവേദത്തിന്റെ വിലാസമാണ്. എഴുത്തുകാരനും ഡോക്ടർ പി കെ വാര്യരുമായി അടുത്ത് പ്രവർത്തിക്കുകയും ചെയ്ത ആലങ്കോട് ലീലാകൃഷ്ണൻ.
ഡോക്ടർ പി കെ വാര്യരെ വിശേഷിപ്പിക്കേണ്ടത് ആയുർവേദത്തിന്റെ ആധുനിക നവോത്ഥാന നായകൻ എന്ന് തന്നെയാണ്. ആയുസ്സിന്റെ വേദമായ ആയുർവേദത്തിന് ഇന്ന് ലോകത്തൊരു പര്യായമുണ്ടെങ്കിൽ ആ പര്യായം ഡോക്ടർ പി കെ വാര്യരാണ്. കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥാപനത്തിലൂടെ വൈദ്യരത്നം പി എസ് വാര്യർ തുടങ്ങിവെച്ച ആയുർവേദ നവോത്ഥാനത്തെ സാർത്ഥകമായി ആധുനികീകരിച്ചത് ഡോക്ടർ പി കെ വാര്യരാണ്. ഗുണമേന്മയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ആധുനികമായ ഉൽപാദന രീതികൾ അവലംബിക്കാൻ ഡോക്ടർ പി കെ വാര്യർക്ക് സാധിച്ചു. കഷായങ്ങൾ പലതും കാപ്സ്യൂളുകളാക്കി, പല മരുന്നുകളും ഗ്രാനൂളുകളാക്കി, പുതിയ കാലത്ത് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ആയുർവേദ ഔഷധങ്ങളെ നവീകരിച്ചു. ലോകത്തെവിടെയും ഇല്ലാത്ത വിധത്തിൽ അതിസമ്പന്നവും ബൃഹത്തുമായ ഒരു ഔഷധോദ്യാനം അദ്ദേഹം കോട്ടക്കലിൽ ആര്യവൈദ്യശാലയോട് ചേർന്ന് സൃഷ്ടിച്ചു. അവിടെ കിട്ടാത്ത ഔഷധങ്ങളില്ല, എവിടെയും കിട്ടാത്ത അപൂർവജാതി ഔഷധങ്ങൾ അവിടെ സജ്ജീകരിച്ചു. ഒപ്പം ആയുർവേദ ഗവേഷണ രംഗത്ത് വളരെ പുതിയ ശാസ്ത്രീയമായ വഴികൾ തുറന്നിട്ടു.
കൈപുണ്യത്തിന്റെ മറ്റൊരു പേരാണ് ഡോക്ടർ പി കെ വാര്യർ എന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. വേദനകളുടെ ആയുസ് കോട്ടക്കലെത്തും വരെയേ ഉള്ളൂ എന്നും പലരും പറയാറുണ്ട്. പി കെ വാര്യരുടെ അടുത്ത് രോഗിയായി ചെന്ന അനുഭവം ആലങ്കോട് ലീലാകൃഷ്ണൻ ഓർത്ത് പറയുന്നുണ്ട്.
ഞാനൊരിക്കൽ രോഗിയായിട്ട് പോയിട്ടുണ്ട്. എന്റെ വയറിൽ അസിഡിറ്റി കാരണം വലിയ പ്രശ്നം. അദ്ദേഹം എന്നോട് പറഞ്ഞു, ലീലാകൃഷ്ണന്റെ അസുഖം മാറാൻ ബുദ്ധിമുട്ടാണ്, ഇത് അസുഖമല്ല, നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു അവസ്ഥയാണ്. ബാങ്കിലെ ജോലി, ഓടി നടന്നുള്ള പ്രസംഗം, എഴുത്ത്, രാത്രി ഉറക്കമില്ലായ്മ, അതൊക്കെ മാറ്റിയാൽ ഇത് മാറും, രോഗം എന്നൊരവസ്ഥയില്ല എന്ന് അദ്ദേഹം പറയും. രോഗിയില്ല എന്നാണ് പി കെ വാര്യർ അന്ന് എന്നോട് പറഞ്ഞത്. അദ്ദേഹം ആലത്തൂർ നമ്പിയെ പരീക്ഷിക്കാൻ അശ്വിനി ദേവകൾ വന്ന് ചോദിച്ചൊരു ചോദ്യം അന്ന് ഉദാഹരണമായിട്ട് പറഞ്ഞത് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ആലത്തൂർ നമ്പിയുടെ വൈദ്യൻ തൃക്കോവിലിന്റെ സമീപത്തുള്ള ആൽവൃക്ഷത്തിൽ അശ്വിനി ദേവകൾ, വൈദ്യ കുലദേവതകളാണ്, രണ്ട് പക്ഷികളായി വന്നിരുന്നു എന്നാണ്. അവിടെ ഇരുന്ന് ആ പക്ഷികൾ ഇങ്ങനെ ശബ്ദമുണ്ടാക്കി, കോരുക് കോരുക്. അതിന്റെ അർത്ഥം സംസ്കൃതത്തിൽ ആരാണ് ആരോഗ്യവാൻ എന്നാണ്. അതിന് മറുപടിയായി ഇദ്ദേഹം ആലത്തൂർ നമ്പി പറഞ്ഞു, കാലേ ഹിതമിത ഭോജി ക്രതചംക്രമണ ക്രമേണ വാമശയ അവിധൃത മൂത്രപുരീഷ സ്ത്രീഷു യചാത്മചയോ നര സോരുക്.
കാലത്തും നേരത്തും ഹിതമായും മിതമായും ഭക്ഷണം കഴിക്കുന്നവനും ഇടതുവശം ചരിഞ്ഞു കിടന്നുറങ്ങുന്നവനും ധാരാളം നടക്കുന്നവനും സ്ത്രീവിഷയങ്ങളിൽ അത്യാസക്തിയില്ലാത്തവനും മൂത്രപുരീഷങ്ങളെ ബന്ധിച്ചു നിർത്തുന്നവനും ആരോ അവൻ ആരോഗ്യവാൻ എന്നാണ്. അതാണ് ഡോക്ടർ പി കെ വാര്യർ ആവർത്തിച്ചു പറഞ്ഞത്. രോഗിയില്ല, രോഗം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ന്. അത് വെറുതെ പറഞ്ഞതല്ല എന്ന് അദ്ദേഹം ജീവിച്ചു തെളിയിച്ചു. 100 വയസ്സുവരെ കർമ്മനിരതമായി ജീവിച്ചു. ആയുർവേദ ജീവിതചര്യയുടെ ഒരു പാഠപുസ്തകമായി എക്കാലത്തും സ്മരിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ ജീവിതം കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ കൊണ്ടും വ്യത്യസ്തനായി. കോട്ടക്കലിന്റെ മതേതര പാരമ്പര്യത്തെക്കുറിച്ച്.
കോട്ടക്കൽ ആയുർവേദശാല കാത്തുസൂക്ഷിക്കുന്ന ഒരു മതേതര മഹാപാരമ്പര്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മാപ്പിള ലഹള എന്നറിയപ്പെട്ടിരുന്ന മലബാർ ലഹള കാലത്ത് ഒരു പ്രദേശം മുഴുവൻ സംരക്ഷിക്കപ്പെട്ടത് കോട്ടക്കൽ ആയുർവേദശാല മൂലമാണ്. അന്ന് മുസ്ലിം വീടുകളിലെ പുരുഷന്മാരെയൊക്കെ പട്ടാളം പിടിച്ചുകൊണ്ടുപോയി. ധാരാളം കുഞ്ഞുങ്ങളും സ്ത്രീകളും മാത്രം വീടുകളിൽ ബാക്കിയായി. പി എസ് വാര്യർ ആ വീടുകളിലൊക്കെ കഞ്ഞിപാർച്ച സ്ഥിരമാക്കി. അതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ പി എസ് വാര്യരെ അറസ്റ്റ് ചെയ്യാനൊക്കെ പുറപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പുരുഷന്മാരെ പിടിച്ചുകൊണ്ടുപോയി പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്ന ഈ കുടുംബങ്ങളെ ഞാൻ സംരക്ഷിക്കും. അതിന്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്താലും കൊന്നാലും എനിക്ക് വിരോധമില്ല. ബ്രിട്ടീഷുകാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്ന് മാത്രമല്ല, പി എസ് വാര്യരുടെ പേരുപയോഗിച്ചാണ് അന്ന് ബ്രിട്ടീഷ് മെയിൽ വണ്ടികൾ പോയിരുന്നത്. കാരണം ബ്രിട്ടീഷുകാരുടെ വണ്ടിയാണെങ്കിൽ ലഹളക്കാർ ആക്രമിക്കും, പി എസ് വാര്യരുടെ പേര് കണ്ടാൽ ലഹളക്കാർ ആക്രമിക്കുകയില്ല. അങ്ങനെ ആ കാലത്ത് നിരാധാരരായ മുസ്ലിം സമൂഹങ്ങൾക്ക് സംരക്ഷണം കൊടുത്തൊരു പാരമ്പര്യം, അത് പി എസ് വാര്യരിൽ നിന്ന് പി കെ വാര്യർ ഏറ്റെടുത്ത് അതീവ നിഷ്ഠയോടുകൂടി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ചു.
പി കെ വാര്യർ താമസിച്ചിരുന്ന ഭവനത്തിന്റെ പേര് കൈലാസ മന്ദിരമെന്നാണ്. അതിന്റെ പ്രവേശന കവാടത്തിൽ ഒരു വശത്ത് ചന്ദ്രകല, ഒരു വശത്ത് കുരിശ്, നടുക്ക് ഓങ്കാരം. ഇങ്ങനെ കുരിശും ചന്ദ്രകലയും ഓങ്കാരവും കാവൽ നിൽക്കുന്ന ഒരു മതേതര ഭവനത്തിലായിരുന്നു പി കെ വാര്യരുടെ ജീവിതം. ഇതൊരു മഹാസംസ്കാരമാണ്. എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ മരുന്നുകൊണ്ട് മാത്രമല്ല കാരുണ്യവും കലയും ഒക്കെ രോഗ നിവാരണത്തിന് ഉതകുമെന്ന് വിശ്വസിച്ച അപൂർവ ശോഭയുള്ള ജീവിതമായിരുന്നു പി കെ വാര്യരുടേത്. അദ്ദേഹം നല്ലൊരു കഥകളി ആസ്വാദകനുമായിരുന്നു. വിശ്വംഭര ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കഥകളി കാണാൻ അദ്ദേഹം മുൻപന്തിയിലുണ്ടാകും. നഷ്ടം നേരിട്ടാൽ പോലും നാട്യസംഘത്തെ നിലനിർത്തണമെന്ന പി എസ് വാര്യരുടെ ഒസ്യത്തിന്റെ അടിസ്ഥാനമാക്കിയാണ് ആര്യ വൈദ്യശാലയുടെ അമരത്ത് നിന്നുകൊണ്ട് സംഘത്തെ അദ്ദേഹം വളർത്തിയത്. നാട്യസംഘത്തിലെ അംഗങ്ങൾ കൈലാസ മന്ദിരത്തിലെ കുടുംബാംഗങ്ങളെപ്പോലെയാണ്. ഇപ്പോൾ നാട്യസംഘത്തിന് സ്വന്തം സ്ഥലവും താമസ സൌകര്യമുണ്ടെങ്കിലും ഇന്നും അതിന് മാറ്റം വന്നിട്ടില്ല. ആര്യ വൈദ്യശാലയും നാട്യസംഘവും രണ്ടല്ല എന്നതിന്റെ ഉദാഹരണമാണിത്. അദ്ദേഹത്തിനോടൊരിക്കൽ ചോദിച്ചു, ഈ വിൽപ്പന കൂട്ടാൻ ധർമ്മം കൂട്ടുക എന്ന വിചിത്രമായൊരു ഉപദേശം അങ്ങയുടെ വല്യമ്മാവൻ വൈദ്യരത്നം പി എസ് വാര്യർ നൽകിയതായി കേട്ടിട്ടുണ്ട്. ആ ചിന്തയുടെ ഫലമാണ് ധർമാശുപത്രി. ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കൈലാസ മന്ദിരത്തിന്റെ കവാടത്തിൽ കൊത്തിവച്ചിട്ടുള്ളത് ധർമ്മോജയതി നാധർമ്മ എന്നാണ്. അത് ആര്യ വൈദ്യശാലയുടെ പ്രവർത്തനത്തിന്റെ മാർഗരേഖയാണ്. 1924 തുടങ്ങിയ ധർമാശുപത്രി അന്നു മുതൽക്കേ ദരിദ്രർക്ക് ഒരു അത്താണിയാണ്. പി കെ വാര്യർ പറയുന്നു,
1902 ഈ അത് തുടങ്ങിയത്. 16 കോഴിക്കോട് ബ്രാഞ്ച് തുടങ്ങി. 24 ഈ ആദ്യം ഉണ്ടാക്കിയത് പിന്നെ ആശുപത്രിയാണ്. ആശുപത്രിയിൽ ശരിക്കും പാവപ്പെട്ടവർക്ക് കൊടുക്കണം, നമുക്ക് ലാഭം കിട്ടുന്നതിന്റെ ഒരു ഭാഗം ദാനമായിട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെ കൂടി 12 രോഗികളെ കിടത്താനുള്ള അവർക്ക് എല്ലാ ചെലവും കൊടുത്തിട്ട്, ഭക്ഷണവും എല്ലാം കൊടുത്തിട്ട്, ചെലവും കൊടുത്തിട്ട് ചികിത്സിക്കാനുള്ള ഉദ്ദേശത്തോടെ കൂടി ആദ്യം തുടങ്ങി. ഇപ്പോൾ 160 ബെഡായിട്ടുണ്ട്, അത് വിഷയം വേറെ. അപ്പൊ അങ്ങനെ അദ്ദേഹം തുടങ്ങുമ്പോൾ തന്നെയും ഇവിടെ വിൽപ്പന കുറച്ച് കമ്മിയായാൽ അവിടെ ദാനം ജാസ്തിയാക്കുക ചെയ്യുക, അദ്ദേഹം ആശുപത്രിയിൽ കൂടുതൽ ചെലവാക്കാൻ പറയുക. എന്നുവെച്ചാൽ അന്നത്തെ കാലത്ത് ധർമ്മം ചെയ്താലേ ഇതുപോലെ ജാസ്തിയുള്ളൂ എന്നുള്ള ആ ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതായത് നാട്ടുകാരെ സേവിക്കലാണ്, അത് തന്നെയാണ് ദൈവത്തിന് ഭജിക്കലെന്നുള്ളതിന് ആ ബോധം. വിവേകാനന്ദം പറഞ്ഞമാതിരി അത് തന്നെയാണ് ശരിയായിട്ടുള്ള നമ്മുടെ കർമ്മം ചെയ്യേണ്ടതെന്നുള്ളതിന് അത് ബോധത്തോടുകൂടി തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്.
കമ്മ്യൂണിസ്റ്റ് കാലത്തെ സമഭാവന ഈ മഹാവൈദ്യന്റെ അടിസ്ഥാന മനുഷ്യത്വ രൂപീകരണത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടാവും. ഒപ്പം അഷ്ടാംഗഹൃദയവും ചരകസംഹിതയും ഉപനിഷത്തുക്കളും ബൈബിളും ഖുറാനും ഒരേപോലെ വായിച്ചു പഠിച്ച് വളർന്നതിന്റെ ഒരു ദാർശനിക അടിത്തറയുണ്ട്. എല്ലാ അർത്ഥത്തിലും അനാദിയായ നമ്മുടെ വൈദ്യ പരമ്പരയുടെ ഇങ്ങേയറ്റത്ത് ധന്വന്തര പ്രകാശം പോലെ നിൽക്കുകയാണ് ഡോക്ടർ പി കെ വാര്യർ എന്ന മഹാവൈദ്യൻ. അഷ്ടാംഗഹൃദയത്തിന്റെ ആമുഖ ശ്ലോകത്തിൽ പറയുന്ന ഒരു ചിത്രമുണ്ട് അവസാനത്തെ വരിയിൽ. ആ ഒരൊറ്റ വരിയാണ്, അതിലപ്പുറത്തേക്കൊന്നും പി കെ വാര്യരെ നമസ്കരിക്കാൻ നമുക്ക് പറയാനില്ല. അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ.
ഡോക്ടർ പി കെ വാര്യർ തന്നെക്കുറിച്ച് എഴുതിയത് അദ്ദേഹത്തിന്റെ വിയോഗവേളയിൽ ഓർക്കേണ്ടതുണ്ട്. തോട്ടക്കാരന്റെ ധർമ്മം വായു, വെള്ളം, വെളിച്ചം എന്നിവ ചെടികൾക്ക് നൽകലാണ്. അത് ചെടികളിൽ പുഷ്പങ്ങൾ വിരിയിക്കും. അത് കാണാൻ ധാരാളം ആളുകൾ വരും. ആ കാഴ്ചയാണ് കാവൽക്കാരന്റെ പ്രതിഫലം. അത് ഒരിക്കലും അവസാനിക്കില്ല. ഡോക്ടർ പി കെ വാര്യർ പഠിപ്പിച്ച ജീവിത പാഠവും.